الحمد لله الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا وصلى الله على محمد وعلى آله وصحبه أجمعين സ്നേഹം ഉള്ള സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആയാത്ത് ദർസെ ഖുർആൻ, ഖുർആൻ ആശയ പഠന പരിപാടിയിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹീതമായ റമദാനിലെ വിശുദ്ധമായ രാപ്പകലുകളെ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ പടച്ച തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നാം സൂറത്തു ആലി ഇമ്രാനിലൂടെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അള്ളാഹു സുബ്ഹാനഹു തആല പ്രവാചകന്മാരുമായി നടത്തിയ മഹത്തായ ഒരു കരാറിനെ കുറിച്ചാണ് മുഖ്യമായും പരാമർശിച്ചത്. ആ കരാർ ഇതായിരുന്നു: പ്രവാചകന്മാരെ, നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള വേദവും ഹിക്മത്തും ലഭിച്ചു. അങ്ങനെ നിങ്ങൾ പ്രബോധന പ്രവർത്തനം നിർവഹിച്ചു. അതിനുശേഷം മറ്റൊരു പ്രവാചകൻ ഇതേ ദൗത്യവുമായിട്ട് രംഗത്ത് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്നഹു. ആ പ്രവാചകനിൽ തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ അദ്ദേഹത്തെ സഹായിക്കണം, പിന്തുണക്കണം. അങ്ങനെ അള്ളാഹു തആല അവരോട് ചോദിച്ചു, അഖറർത്തും, നിങ്ങൾ സമ്മതിച്ചോ? അപ്പൊ അവര് മറുപടി പറഞ്ഞു, അഖറർന, ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. എല്ലാ പ്രവാചകന്മാരും, മുൻ പ്രവാചകന്മാരെയും ശേഷം വരുന്ന പ്രവാചകന്മാരെയും അംഗീകരിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ശേഷം പ്രവാചകന്മാർ ഇല്ലാത്തതിനാൽ ഈ കരാർ ആ അർത്ഥത്തിൽ ബാധകമല്ല. മുൻ പ്രവാചകന്മാരെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കേണ്ടത്. അതിനെ തുടർന്ന് പറയുന്നത് എന്താണ്? ഈ നിലയ്ക്ക് മുൻ പ്രവാചകന്മാരെയും പിൻ പ്രവാചകന്മാരെയും അംഗീകരിക്കാതെ ആരെങ്കിലും മാറി നിന്നാൽ അവർ അള്ളാഹുവിൻ്റെതല്ലാത്ത ദീനിനെയാണ് സ്വീകരിച്ചത് എന്ന് മനസ്സിലാക്കണം. എന്നാൽ ആകാശഭൂമികൾ അഖിലവും അള്ളാഹുവിൻ്റെ കൽപ്പന പാലിച്ചുകൊണ്ടാണ് നിലകൊള്ളുന്നത് എന്നും അള്ളാഹുവിങ്കിലേക്കാണ് തിരിച്ചു പോകേണ്ടത് എന്നും ഓരോ ആളും മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ് അവസാനിച്ചത്. തുടർന്ന് 84 മുതലുള്ള ആയത്തുകൾ ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قُلْ قُلْ آمَنَّا بِاللَّهِ وَمَا أُنزِلَ عَلَيْنَا وَمَا أُنزِلَ عَلَيْنَا وَمَا أُنزِلَ عَلَى إِبْرَاهِيمَ وَإِسْمَاعِيلَ على إبراهيم وإسماعيل وإسحاق ويعقوب والأسباط والأسباط وما أوتي موسى وعيسى والنبيون من ربهم لا نفرق بين أحد منهم ونحن له مسلمون ومن يبتغ غير الإسلام دينا فلن يقبل منه مِنْهُ وَهُوَ فِي الْآخِرَةِ مِنَ الْخَاسِرِينَ. അല്ലാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികളോട് ഒരു പ്രതിജ്ഞ നിർവഹിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും വിശ്വാസി സമൂഹത്തോടുമാണ് ഈ പ്രതിജ്ഞ അല്ലെങ്കിൽ ഈ പ്രഖ്യാപനം എന്ന് മനസ്സിലാക്കാം. 84-ാമത്തെ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വല്ലതും ഓർമ്മ വരുന്നുണ്ടോ? നേരത്തെ നമ്മൾ സൂറത്തുൽ ബഖറയിൽ 136-ാമത്തെ ആയത്ത് പഠിച്ചിരുന്നു. ആ ആയത്തിനോട് ഏറെ സാമ്യതയുള്ള ആശയവും വാചക ഘടനയുമാണ് ഈ ആയത്ത് എന്ന് കാണാം. നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 61-ാമത്തെ പേജാണ്. എന്നാൽ 21-ാമത്തെ പേജിലെ 2-ാമത്തെ ആയത്ത് ഇപ്പോൾ തന്നെ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. അവിടെ കൂലു ആമന്ന എന്നാണ് തുടക്കം. കൂലു, നിങ്ങൾ പ്രഖ്യാപിക്കുവിൻ, ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. ഇവിടെ കുൽ, നീ പ്രഖ്യാപിക്കൂ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആണ് കൽപ്പന. അവിടെ കൂലു ആമന്ന, രണ്ടും ഒരേ ആശയമുള്ള ആയത്തുകളാണ്. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ള ഇത്തരം കൽപ്പനകൾ മൊത്തം ഇസ്ലാമിക സമൂഹത്തിന് ബാധകമാണ് എന്ന് പണ്ഡിതന്മാർ ഈ പ്രയോഗം മുൻനിർത്തിയിട്ട് വ്യാഖ്യാനിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. കുൽ ആമന്ന ബില്ലാ എന്നാണ് തുടക്കം. കുൽ, നബിയെ താങ്കൾ പ്രഖ്യാപിക്കൂ. ആമന്ന ബില്ല, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കണം. ശരിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം പറയുകയാണെങ്കിൽ ആമന്തു ബില്ല എന്നല്ലേ പറയേണ്ടത്, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. കുൽ, താങ്കൾ പറയൂ, ആമന്ന ബില്ല, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ള കൽപ്പനകൾ, ഇത്തരത്തിലുള്ള കൽപ്പനകൾ നമുക്ക് കൂടി ബാധകമാണ് എന്ന് മനസ്സിലാക്കാം. അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുക എന്നാണ് തുടക്കം. അപ്പൊ അള്ളാഹുവിന്റെ ദീൻ സ്വീകരിച്ചവരുടെ നിലപാട് അള്ളാഹു വ്യക്തമാക്കാൻ പോവാണ്. സ്വയം മതമുണ്ടാക്കിയവരുണ്ടല്ലോ, സ്വന്തം പ്രവാചകന്മാരെ, സ്വന്തം വേദത്തെ മാത്രമേ ഞങ്ങൾ അംഗീകരിക്കൂ എന്ന് വാദിച്ചവരെ, അവരുടേതിൽ നിന്ന് വ്യത്യസ്തമായ വിശാലമായ കാഴ്ചപ്പാടാണ് അള്ളാഹുവിന്റെ ദീനിൽ വിശ്വസിച്ചവരുടേത് എന്ന് മനസ്സിലാക്കാം. അതിന്റെ ആമുഖമായിട്ട് പറഞ്ഞതാണ് ആമന്ന ബില്ല, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കും. തുടർന്ന് 6 കാര്യങ്ങൾ പറയാൻ പോവാണ്. എന്തൊക്കെയാണ്? അതോടൊപ്പം വമാ ഉൻസില അലൈന, ഞങ്ങൾക്കുമേൽ ഇറക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. വമാ ഉൻസില, ഇറക്കപ്പെട്ടതിലും, അലൈന, ഞങ്ങൾക്കുമേൽ, അതെന്തായിരിക്കും? അത് വിശുദ്ധ ഖുർആനാണ്. ഖുർആനിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പിന്നെ വമാ ഉൻസില, ഇറക്കപ്പെട്ടതിലും, അലാ ഇബ്രാഹീമ, ഇബ്രാഹിം അലൈഹിസ്സലാമിനുമേൽ, വ ഇസ്മായില, ഇസ്മായിൽ അലൈഹിസ്സലാമിനും, വ ഇസ്ഹാഖ, ഇസ്ഹാഖ് അലൈഹിസ്സലാമിനും, വ യാഖൂബ, യാഖൂബ് അലൈഹിസ്സലാമിനും, വൽ അസ്ബാബ്, അവരുടെ സന്തതി പരമ്പരകളായ പ്രവാചകന്മാർക്കും ഇറക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഒന്നാമത്തേത്, ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടത് അത് ഖുർആനാണ്. തുടർന്ന് ഈ പ്രവാചകന്മാരുടെ എല്ലാം പേര് എടുത്തു പറഞ്ഞു, 4 പ്രവാചകന്മാരുടെ പേര് പറയുകയും അവരുടെ സന്തതി പരമ്പരകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയാണ്, അവർക്ക് ഇറക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. പിന്നെ എന്താണ്? വമാ ഊത്തിയ മൂസ വ ഈസ, മൂസ അലൈഹിസ്ലാമിന് നൽകപ്പെട്ടതിലും, വ ഈസ, ഈസ അലൈഹിസ്ലാമിന് നൽകപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്, പൊതുവായി പറയാണ്, വൻ നബിയൂന മിർ റബ്ബിഹിം, വൻ നബിയൂന മിർ റബ്ബിഹിം, റബ്ബിൽ നിന്നുള്ള എല്ലാ നബിമാരിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ എല്ലാ നബിമാർക്കും അവതരിക്കപ്പെട്ട വേദങ്ങളിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പൊതുവായിട്ട് പറയാണ്. ഒരു കാര്യം പിന്നെയും എടുത്തു പറയുന്നു, ഇല്ല, നുഫർരിഖു, ഞങ്ങൾ വിവേചനം കൽപ്പിക്കുന്നില്ല, വ്യത്യാസം കൽപ്പിക്കുന്നില്ല, ബൈന, ഇടയിൽ, അഹദിൻ, ഒരാൾക്കും ഇടയിൽ, മിൻഹും, അവരിൽപ്പെട്ട ആ പ്രവാചകന്മാരിൽ ഒരാൾക്കും ഇടയിൽ ഞങ്ങൾ ഒരു വ്യത്യാസവും കൽപ്പിക്കുന്നില്ല എന്നതാണ് അഞ്ചാമത്തെ കാര്യം. ആറാമത് പറയുന്നു, വനഹ്നു ലഹു മുസ്ലിമോൻ, ഞങ്ങൾ അവന് അള്ളാഹുവിന് മുമ്പിൽ സമർപ്പിതരാണ്, കീഴ്പ്പെട്ടവരാണ്, മുസ്ലിങ്ങളാണ്. 6 കാര്യങ്ങളാ പറഞ്ഞത്. ഈ 6ഉം പരസ്പര ബന്ധിതമാണ്, ഇസ്ലാമിക സമൂഹത്തിന്റെ വിശാലമായ നിലപാടുകൾ വെളിപ്പെടുത്തുന്നതുമാണ് എന്ന് കാണാം. അതിന്റെ അടിസ്ഥാനം എന്താണ്? ആമന്ന ബില്ല, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിനെ തുടർന്ന് പറഞ്ഞു, വമാ ഉൻസില അലൈന, ഇപ്പോൾ ഞങ്ങൾക്ക് അവതരിക്കപ്പെട്ട വിശുദ്ധ ഖുർആനാകുന്ന വേദത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. തുടർന്ന് 4 പ്രവാചകന്മാരുടെ പേര് പറഞ്ഞു, അല്ലെ? കുലപതി, നമ്മുടെ കുലപതിയായ ഇബ്രാഹിം അലൈഹിസ്ലാമിനാണ് ആദ്യം പറയുന്നത്. ഇന്ന് നിലവിലുള്ള എല്ലാ മതവിഭാഗങ്ങളുടെയും ആചാര്യനാണല്ലോ ഇബ്രാഹിം അലൈഹിസ്ലാം. തുടർന്ന് രണ്ട് പരമ്പരകൾ, ഇസ്മായിൽ അലൈഹിസ്ലാമിന്റെയും ഇസ്ഹാഖ് അലൈഹിസ്ലാമിന്റെയും പരമ്പരകൾ, അവിടുന്ന് രണ്ട് കൈവഴികൾ ആരംഭിക്കുന്നുണ്ടല്ലോ. യാക്കൂബ് പറഞ്ഞത് എന്താണ്? ഇസ്രയേൽ പ്രവാചകന്മാരുടെ പിതാവാണ് യാക്കൂബ് അലൈഹിസ്സലാം എന്ന നിലക്കാണ് അങ്ങനെ പറഞ്ഞത്. വൽ അസ്ബാത്ത്, തുടർന്ന് ഇങ്ങോട്ട് വന്ന ഒരുപാട് പ്രവാചകന്മാർ. മൂസ ഈസ അലൈഹിസ്സലാമിനെ പ്രത്യേകം പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? അന്ന് ഖുർആൻ അവതരിക്കുന്ന കാലത്തെ വേദ സമൂഹമുണ്ടല്ലോ, ഒന്ന് യഹൂദ സമൂഹമാണ്, അവർ മൂസ അലൈഹിസ്സലാമിന്റെ അനുയായികളാണ് എന്ന് അവകാശപ്പെടുന്നവരാണ്. അതേപോലെ ക്രൈസ്തവ സമൂഹം ഈസ അലൈഹിസ്സലാമിന്റെ അനുയായികളാണെന്ന് അവകാശപ്പെടുന്നവരാണ്. അവകാശപ്പെടുന്നവർ എന്ന് പറയാൻ എന്താ കാരണം? അവർ പിന്നീട് ആ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളിൽ നിന്ന് ഒരുപാട് വ്യതിചലിച്ചു പോയിട്ടുണ്ട് എന്നുകൂടി നാം മനസ്സിലാക്കണം. ഈ പ്രവാചകന്മാരെയൊക്കെ പറഞ്ഞിട്ട് വൻ നബിയൂന മിർ റബ്ബിഹിം, തങ്ങളുടെ നാഥനിൽ നിന്ന് അവതീർണമായ വേദങ്ങൾ, ഏതൊക്കെ പ്രവാചകന്മാർക്ക് അവതീർണമായിട്ടുണ്ടോ ആ പ്രവാചകന്മാരുടെ വേദങ്ങളിലൊക്കെയും ഞങ്ങൾ വിശ്വസിക്കുന്നു. ലാ നുഫർഖു ബൈന അഹദിൻ മിൻഹും, ആ പ്രവാചകന്മാർക്കിടയിൽ ഒരു വിവേചനവും ഞങ്ങൾ കൽപ്പിക്കുന്നില്ല. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ അള്ളാഹുവിന് സമർപ്പിതരാകുന്നു എന്നാണ് പ്രഖ്യാപനം. അപ്പൊ ഇവിടെ എല്ലാ വേദങ്ങളിലും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അവയെല്ലാം അനുസരിച്ച് നമ്മൾ ജീവിക്കും എന്ന ഉദ്ദേശമുണ്ടോ? അങ്ങനെയില്ല. കാരണം അവ കാലഹരണപ്പെട്ടു പോയിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആനാണ് അന്ത്യവേദം. എന്നാൽ ആ വേദങ്ങളെല്ലാം ദൈവികമാണ് എന്ന് വിശ്വസിക്കുന്നു. ആ പ്രവാചകന്മാരെ ആരെയും നമ്മൾ തള്ളിപ്പറയുന്നില്ല, അവരൊക്കെ ആദരണീയരാണ്. അവരുടെ നാമങ്ങൾ കേൾക്കുമ്പോൾ അലൈഹിസ്സലാം എന്ന് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ആ നിലയ്ക്ക് തീർച്ചയായും ആ പ്രവാചകന്മാരെ എല്ലാം ഉൾക്കൊള്ളുന്നു, വിവേചനം കൽപ്പിക്കുന്നില്ല എന്നാണ് ഉദ്ദേശം. അപ്പൊ സൂറത്തുൽ ബഖറ 136 ഈ സൂറയിലെ, സൂറത്തു ആലി ഇമ്രാനിലെ 84-ാമത്തെ ആയത്തും ആശയത്തിലും വാചക ഘടനയിലും വളരെയേറെ പൊരുത്തമുണ്ട്. എന്നാൽ നാല് വ്യത്യാസങ്ങൾ ഈ രണ്ട് ആയത്തുകൾ തമ്മിലുണ്ട്. അത് നമ്മൾ പരിശോധിച്ച് കണ്ടെത്തണം. എന്തെങ്കിലും ചെറിയ വർക്ക് ചെയ്യുമ്പോഴാണ് പഠനത്തിൽ കുറച്ചൊരു ആവശ്യം ഉണ്ടാകും. നാല് വ്യത്യാസങ്ങൾ തീർച്ചയായും നമുക്ക് കണ്ടെത്താം. നിങ്ങളത് കണ്ടെത്തിയിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തി വെക്കണം എന്നാണ് ഇപ്പോൾ പ്രത്യേകമായിട്ട് ഉണർത്താനുള്ളത്. ഖുൽ ആമന്ന ബില്ല, പ്രഖ്യാപിക്കൂ, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. വമാ ഉൻസില അലൈന, ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടതിലും, വമാ ഉൻസില അല ഇബ്രാഹിമ, ഇബ്രാഹിം അലൈഹിസ്സലാമിന് ഇറക്കപ്പെട്ടതിലും, വ ഇസ്മായില, ഇസ്മായിൽ അലൈഹിസ്സലാമിനും, വ ഇസ്ഹാഖ, ഇസ്ഹാഖ് അലൈഹിസ്സലാമിനും, വ യാഖൂബ, യാഖൂബ് അലൈഹിസ്സലാമിനും, വൽ അസ്ബാത്ത്, സന്തതി പരമ്പരകൾക്കും, വമാ ഊത്തിയ, നൽകപ്പെട്ടതിലും, മൂസ വ ഈസ, മൂസ അലൈഹിസ്സലാമിനും ഈസാ അലൈഹിസ്സലാമിനും, അഥവാ തൗറാത്തിലും ഇഞ്ചീലിലും വിശ്വസിക്കുന്നു. വൻ നബിയൂന മിർ റബ്ബിഹിം, നാഥനിൽ നിന്ന്, തങ്ങളുടെ നാഥനിൽ നിന്ന് ഏതൊക്കെ നബിമാർ വന്നിട്ടുണ്ടോ ആ നബിമാർക്കൊക്കെയും അവതീർണമായ വേദങ്ങളിലും. ലാ നുഫർഖു, ഞങ്ങൾ വിവേചനം കൽപ്പിക്കുന്നില്ല. ബൈന അഹദിൻ മിൻഹും, അവരിൽ ഒരാൾക്കിടയിലും. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ അള്ളാഹുവിന് മുമ്പിൽ സമർപ്പിതരാണ്, മുസ്ലിംകളാണ്. ഇങ്ങനെ പ്രഖ്യാപിച്ചു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം പരാമർശിക്കുന്നു. എന്താണ്? ഇസ്ലാം അല്ലാതെ അള്ളാഹുവിങ്കൽ സ്വീകാര്യമാവില്ല എന്നതാണ്. വമൻ, ആര്? യബ്തഗി, ഇബ്തഗ, ആഗ്രഹിച്ചു. യബ്തഗി, ആഗ്രഹിക്കുന്നു. വമൻ യബ്തഗി, ആർ ആഗ്രഹിക്കുന്നുവോ, ഗൈറൽ ഇസ്ലാം, ഇസ്ലാം അല്ലാത്തതിനെ, ദീനൻ, തന്റെ ജീവിത വ്യവസ്ഥയായിട്ട്, ആദർശമായിട്ട് അംഗീകരിക്കുന്നുവോ, ഫലൻ, ഒരിക്കലും ഇല്ല, യുക്ബല, സ്വീകരിക്കപ്പെടുകയില്ല, മിൻഹു, അവനിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടുകയില്ല. ഫലൻ യുക്ബല മിൻഹു, അയാളിൽ നിന്ന് ഒരിക്കലും അത് സ്വീകരിക്കപ്പെടില്ല. വഹുവ, അയാൾ ആവട്ടെ, ഫിൽ ആഖിറ, പരലോകത്ത്, മിനൽ ഖാസിരീൻ, നഷ്ടകാരികളിൽ അകപ്പെട്ടു പോകുന്നവരുമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ വളരെ വ്യക്തമായിട്ട് ഒരു നിലപാട് പ്രകടിപ്പിക്കുകയാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാം അല്ലാത്ത മറ്റേതെങ്കിലും ആശയത്തെയോ സിദ്ധാന്തത്തെയോ പ്രസ്ഥാനത്തെയോ പ്രത്യയശാസ്ത്രത്തെയോ ആരെങ്കിലും സ്വീകരിക്കുന്നുവെങ്കിൽ, ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദീനൻ ജീവിത വ്യവസ്ഥയായിട്ട് സ്വീകരിച്ചാൽ ഫലൻ യുഖ്ബല മിൻ, അയാളിൽ നിന്ന് ഒരിക്കലും അത് സ്വീകരിക്കപ്പെടില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവെങ്കിൽ അത് സ്വീകാര്യമല്ല എന്നാണ്. വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ, അയാൾ അന്ത്യനാളില് നഷ്ടകാരികളിൽ ഉൾപ്പെട്ടു പോവുകയും ചെയ്യും എന്നാണ് പടച്ചതമ്പുരാൻ വളരെ ശക്തമായി തന്നെ ഇവിടെ ബോധ്യപ്പെടുന്നത്. കഴിഞ്ഞ ആയത്ത് നിങ്ങൾ ഓർക്കുന്നില്ലേ, അഫ്ഗൈറ ദീനില്ലാഹി യബ്ഗൂൻ 83, അള്ളാഹുവിൻ്റെതല്ലാത്ത ദീനിനെയാണോ അവർ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു. അതിന്റെ തുടർച്ച തന്നെയാണിത്. അങ്ങനെ വല്ലവരും പടച്ചോന്റെ ദീൻ അല്ലാത്തതിനെ ആഗ്രഹിച്ചാൽ എന്തായി? അത് അള്ളാഹുവിൽ സ്വീകാര്യമാവില്ല, പരലോകത്തും അയാൾ നഷ്ടത്തിൽ അകപ്പെട്ടു പോകും എന്ന് പടച്ചതമ്പുരാൻ കൃത്യമായി ബോധ്യപ്പെടുത്താൻ. അപ്പൊ ഇഹലോകത്തോ, ഇഹലോകത്ത് ക്ഷണികമായ നേട്ടങ്ങൾ ചിലപ്പോൾ അയാൾക്ക് കിട്ടും, സ്ഥാനമാനങ്ങളും പദവികളും ഒക്കെ അയാളെ കാത്തിരിക്കുന്നുണ്ടാവും, പക്ഷെ പരലോകത്ത് ലഭ്യമല്ല. ഈ ആയത്തിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും എന്റേത് മാത്രമാണ് ശരി എന്നുള്ള ഒരു വാദമല്ലേ ഇത്, അങ്ങനെയുണ്ടല്ലോ, ഞാൻ മാത്രമാണ് ശരി, എന്റേത് മാത്രമാണ് ശരി, മറ്റുള്ളതൊന്നും ശരിയല്ല, ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്നൊരു പക്ഷെ നമുക്ക് തന്നെ തോന്നും. നമ്മൾ തന്നെ പൊതുസമൂഹത്തോട് സംസാരിക്കുമ്പോഴൊക്കെ ഇസ്ലാമാണ് ശരി എന്ന് പറയാൻ പലപ്പോഴും അറച്ചു നിൽക്കുന്നു. എന്താ കാരണം? നമ്മുടെ അകത്ത് പോലും ഒരു അപകർഷ ബോധമുണ്ട്. തീർച്ചയായും മറ്റുള്ളവരെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്, എല്ലാവർക്കും ഒരു പ്രതിപക്ഷ ബഹുമാനം എന്നുള്ള പരിഗണന നൽകണം. കാരണം ഓരോ ആൾക്കും അവരവരുടെ വിശ്വാസം ഏറെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആരെയും തള്ളിപ്പറയാൻ പാടില്ല, ആരുടെയും വിശ്വാസ കാര്യങ്ങളെ ചീത്ത വിളിക്കാൻ പാടില്ല എന്നൊക്കെ ഖുർആൻ തന്നെ ഉണർത്തുന്നുണ്ട്. അതേസമയം നമ്മുടെ നിലപാട് നമ്മൾ വെളിപ്പെടുത്തേണ്ടതുമുണ്ട്. ഇവിടെ എന്റെ ഇസ്ലാമാണ് ശരി, അല്ലെങ്കിൽ ഇസ്ലാം അല്ലാത്ത മറ്റൊന്നും അള്ളാഹുവിൽ സ്വീകാര്യമല്ല എന്ന് പറയുമ്പോൾ മറ്റുള്ളവരും ഒരുപാട് നന്മകൾ ചെയ്യുന്നില്ലേ, വിശുദ്ധമായിട്ട് ജീവിതം നയിക്കുന്നവരില്ലേ എന്നൊക്കെ നമുക്ക് തോന്നാം. ഇവിടെ എന്താണ് അടിസ്ഥാന പ്രശ്നം? അടിസ്ഥാന പ്രശ്നം, അള്ളാഹു ആരുടെ ദൈവമാണ്? നമ്മുടേത് മാത്രമാണോ? അല്ല, അള്ളാഹു ഈ മഹാപ്രപഞ്ചത്തിന്റെ സകലതിന്റെയും റബ്ബുൽ ആലമീനാണ്. അതിനാൽ അവരുടെ കൂടി റബ്ബാണ് അള്ളാഹു, പക്ഷെ അവരത് പലപ്പോഴും തിരിച്ചറിയുന്നില്ല. അതിനാൽ നിങ്ങളുടെ കൂടി റബ്ബായ സൃഷ്ടാവും സംരക്ഷകനുമായ അള്ളാഹുവിനാണ് നിങ്ങൾ വഴിപ്പെടേണ്ടത് എന്നാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ എന്റെ ദൈവത്തെ നീയും ആരാധിക്കണം എന്നല്ല, നിന്റെ കൂടി ദൈവമായ അള്ളാഹുവിന് നീ വഴിപ്പെടണം. ആ അള്ളാഹു എന്ന പദം അത് അറബി ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ അതിന് സമാനമായ പദങ്ങൾ കണ്ടെത്താവുന്നതാണ്. അള്ളാഹു, ആ അള്ളാഹു എല്ലാവരുടേതുമാണ്. ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുല്ലിൽ ആലമീനാണ്, സകല ലോകങ്ങൾക്കും കാരുണ്യമായിട്ട് അവതരിച്ച പ്രവാചകനാണ്. ഈ കാലഘട്ടത്തില് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം നിർദ്ദേശിക്കുന്ന, മനുഷ്യനെ നന്മയിലൂടെ വഴി നടത്തുന്ന പ്രവാചകനാണ്, നിങ്ങളുടെ പ്രവാചകനാണ്. ആ പ്രവാചകനെ അല്ലേ നിങ്ങൾ പിൻപറ്റേണ്ടത്? അതേപോലെ തന്നെ വേദഗ്രന്ഥം ദിക്റുല്ലിൽ ആലമീനാണ്, സകല ലോകത്തിനും സകല ലോകർക്കും ദിക്റാണ്, ഉത്ബോധനമാണ് ഖുർആൻ. അത് നിങ്ങളുടേത് കൂടിയാണ്, നിങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് സ്വീകരിക്കൂ. ഇത് സ്വീകരിച്ചില്ലെങ്കിൽ അള്ളാഹുവിങ്കൽ നിങ്ങളുടെ മറ്റു നിലപാടുകൾ സ്വീകാര്യമാവില്ല. കാരണം അന്ത്യവേദവും അന്ത്യപ്രവാചകനുമാണ് ഇത്. അത് വന്നതിന് ശേഷം നിങ്ങൾ മറ്റു വഴികളിലൂടെ പോകുന്നത് എന്തിനാണ്? എന്തിനാണ്? നിങ്ങൾ എല്ലാ കാര്യത്തിലും അപ്ഡേറ്റ് ചെയ്യുന്നവരല്ലേ? മൊബൈൽ ഫോണ് പോലും നമ്മൾ നിരന്തരം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, എല്ലാ കാര്യങ്ങളിലും വളരെ സ്പീഡാണ് നമ്മൾ. പക്ഷെ വിശ്വാസ കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അറച്ചു നിൽക്കുന്നത്? അതിനാൽ ഈ സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ ഉടമയായ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ ജീവിത വീക്ഷണമാണ് എല്ലാവരും സ്വീകരിക്കേണ്ടത്. പലരും പല ഘട്ടങ്ങളിൽ അത് പ്രകടിപ്പിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ബുദ്ധിയുള്ള മനുഷ്യന്മാർ പലരും അത് തുറന്നു പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. അള്ളാഹുവെങ്കിൽ മറ്റുള്ളവരുടെ കർമ്മം സ്വീകരിക്കപ്പെടില്ല എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ്? എല്ലാ മതവിശ്വാസികളും മതമില്ലാത്തവരും നന്മകൾ ചെയ്യുന്നില്ലേ, അള്ളാഹു സ്വീകരിക്കാത്ത എന്തുകൊണ്ടായിരിക്കും? അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചല്ല അവരത് ചെയ്യുന്നത് എന്നതാണ് അതിലെ മുഖ്യ പ്രശ്നം. അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചല്ല, മറിച്ച് താൽക്കാലികമായ ഒരു മനസ്സമാധാനം, സംതൃപ്തി. ആളുകൾക്ക് ഉപകാരങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായും നമ്മുടെ മനസ്സിലും ഒരു സമാധാനം ഉണ്ടാവും. ഇത് മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നതാണ്. അപ്പൊ അതിന് അള്ളാഹു എന്തിനത് സ്വീകരിക്കണം? അള്ളാഹു എന്തിനു പ്രതിഫലം നൽകണം? അള്ളാഹു നൽകിയ കഴിവുകൾ അള്ളാഹു തൃപ്തിപ്പെടുന്ന മാർഗത്തിൽ വിനിയോഗിക്കുമ്പോഴാണ് അള്ളാഹുവിൽ നിന്ന് നമുക്ക് പ്രതിഫലം പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് എങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയും? മറ്റാർക്കോ വേണ്ടിയിട്ട് ഒരാൾ അധ്വാനിക്കുമ്പോൾ നമ്മൾ അതിന് കൂലി കൊടുക്കാറുണ്ടോ? ഇല്ലല്ലോ. ഈ ഒരു സിമ്പിൾ ലോജിക്കാണ് അള്ളാഹുവിടെ പറയുന്നത്, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാം അല്ലാത്ത ഒരു ദീനിനെ ഒരാൾ ആഗ്രഹിച്ചാൽ, ഫലൻ യുഖ്ബല മിൻ, അയാളിൽ നിന്ന് അള്ളാഹു അത് സ്വീകരിക്കില്ല. ഇപ്പൊ ചിലർ പറയുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇസ്ലാം എന്ന വാക്കിന്റെ മലയാളം പറയാത്തത്? പറയാവുന്നതാണ്. ദൈവസമർപ്പണം എന്നാവാം, ദൈവസമർപ്പണം എന്നർത്ഥം പറയാം. അപ്പൊ വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ, ദൈവസമർപ്പണത്തിന്റെ ജീവിത വ്യവസ്ഥയല്ലാത്ത മറ്റൊന്ന് ആരെങ്കിലും സ്വീകരിച്ചാൽ അള്ളാഹു അത് അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞാലോ? അതും ശരിയാണ്. പക്ഷെ ദൈവസമർപ്പണം എല്ലാവരും ദൈവത്തിന് സമർപ്പിച്ചവരല്ലേ എന്ന് പറയും. പക്ഷേ അതിന് അതിൻ്റെതായ ഒരു ക്രമവും ചിട്ടയും ഉണ്ടല്ലോ. അള്ളാഹു സുബ്ഹാനഹു തആല പ്രവാചകന്മാരെ നിയോഗിച്ചു. ആ പ്രവാചകരിൽ അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ത്യവേദമാണ് വിശുദ്ധ ഖുർആൻ. ആ നിലയ്ക്ക് ഇന്ന് ദൈവസമർപ്പണത്തിന്റെ മാർഗം അൽ ഇസ്ലാം ആകുന്ന ദീനാണ് എന്നുകൂടി നാം മനസ്സിലാക്കണം. അല്ലാതെ ഓരോ ആൾക്കും തോന്നുന്ന വഴിയിലൂടെ ജീവിച്ചിട്ട് ഞാൻ ദൈവത്തിന്റെ മാർഗത്തിലാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. വമൻ യബ്തഗി, ആർ ആഗ്രഹിക്കുന്നുവോ, ഗൈറൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാം അല്ലാത്ത ഒരു ജീവിത വ്യവസ്ഥ, ഫലൻ യുഖ്ബല മിൻ, അയാളിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടുകയില്ല. വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ, പരലോകത്ത് അയാൾ നഷ്ടകാരികളിൽ അകപ്പെട്ടു പോവുകയും ചെയ്യും. ഈ വരുന്ന സൂക്തങ്ങളുടെ മുഖ്യ ചർച്ചയുടെ കേന്ദ്രം വേദക്കാരാണ് എന്ന കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അവരാണല്ലോ വഴിമാറിപ്പോയത്. അതുകൊണ്ടാണ് അള്ളാഹു തആല അവരെ മുൻനിർത്തി ഈ കാര്യം പറയുന്നത്. തുടർന്ന് 86-ാമത്തെ ആയത്തില് ജൂത ക്രൈസ്തവ വിഭാഗങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെ അള്ളാഹു തആല ഒരു ചോദ്യം ചോദിക്കാണ്. കൈഫ യഹ്ദില്ലാഹു ഖൗമൻ, കൈഫ, എങ്ങനെയാണ് യഹ്ദില്ല, അള്ളാഹു തആല വഴി കാണിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ് ഖൗമൻ, ഒരു ജനതയ്ക്ക്? ആരാണ് ആ സമൂഹം? അള്ളാഹു അല്ലേ ശരിക്കും വഴി കാണിക്കേണ്ടത്? ഇന്ന അലൈനാലൽ ഹുദ, മാർഗദർശനം നമ്മുടെ ബാധ്യതയാണ് എന്ന് പടച്ചതമ്പുരാൻ തന്നെ സൂറത്തുൽ ലൈലിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ പടച്ചോൻ തന്നെ ചോദിക്കാണ്, കൈഫ യഹ്ദില്ലാഹു ഖൗമൻ, ഒരു ജനതയ്ക്ക് അള്ളാഹു എങ്ങനെ വഴി കാണിച്ചു കൊടുക്കാനാണ്? എന്താ അവർക്ക് പറ്റിയത്? കഫറു ബഅദ ഈമാനിഹിം, കഫറു, അവർ സത്യത്തെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. ബഅദ ഈമാനിഹിം, വിശ്വാസം സ്വീകരിച്ചതിന് ശേഷം വഴിമാറിപ്പോയവരാണ് അവര്. ഇതാണ് അവരുടെ ഒരു ലക്ഷണം. തുടർന്ന് പറയാണ്, വശഹിദു അന്ന റസൂല ഹഖ്, വശഹിദു, അവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ടായിരുന്നു. അന്ന റസൂല ഹഖ്, ഈ ദൂതനുണ്ടല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സത്യദൂതനാണ്, ഹഖാണ് എന്നും അവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. വജാഅഹുമുൽ ബയ്യിനാത്ത്, മാത്രമല്ല അവർക്ക് ജാഅഹും, അവർക്ക് വന്നിട്ടുമുണ്ട് അൽ ബയ്യിനാത്ത്, സുവ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വന്നു കിട്ടിയിട്ടുമുണ്ട്. എന്നിട്ടും അവരെന്തായി? കഫറു ബഅദ ഈമാനിഹിം, വിശ്വാസം സ്വീകരിച്ചതിന് ശേഷം നിഷേധത്തിലേക്ക് തിരിച്ചുപോയ ആൾക്കാരാണ് അവരെ. കൈഫ യഹ്ദില്ലാഹു ഖൗമൻ, പടച്ചോൻ ഇത്തരത്തിലുള്ള മനുഷ്യന്മാരെ എങ്ങനെ ഹിദായത്തിലാക്കാനാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ ചോദിക്കുന്നത്. മാത്രമല്ല, വല്ലാഹു ലാ യഹ്ദിൽ ഖൗമ വാലിമീൻ, അവസാനം ഒരു കാര്യം കൂടി ഉറപ്പിച്ചു പറയാണ്, വല്ലാഹു ലാ യഹ്ദി, അള്ളാഹു തആല വഴി കാണിക്കുന്നില്ല, അൽ ഖൗമ വാലിമീൻ, അക്രമികളായ ജനത്തിന് അള്ളാഹു വഴി കാണിക്കുന്നില്ല. ഇപ്പൊ മൂന്ന് കാര്യങ്ങൾ അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. ഒന്ന് എന്താണ്? കഫറു ബഅദ ഈമാനിഹിം, വിശ്വാസത്തിന് ശേഷം അവിശ്വാസം സ്വീകരിച്ചു. രണ്ട്, വശഹിദു അന്ന റസൂല ഹഖ്, പ്രവാചകൻ സത്യമാണ് എന്നവർക്ക് ബോധ്യപ്പെട്ടിരുന്നു, അവരതിന് സാക്ഷികളുമാണ്, എന്നിട്ടും അവർ നിഷേധിച്ചു. വജാഅഹുമുൽ ബയ്യിനാത്ത്, വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ വന്നു കിട്ടിയതിന് ശേഷവുമാണ് അവർക്ക് ഈ അബദ്ധം പറ്റിപ്പോയത് എന്നാണ് അള്ളാഹു ഇവിടെ ഉണർത്തുന്നത്. ആരായിരിക്കും ഇത്? കഫറു ബഅദ ഈമാനിഹിം എന്ന് പറഞ്ഞത് തീർച്ചയായും ഒന്ന് വേദസമൂഹം തന്നെയാണ് മുഖ്യമായിട്ട്. വിശ്വസിച്ച ശേഷം അവിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ, മൂസ അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ചു, ഈസ അലൈഹി ഇസ്ലാം വന്നപ്പോ ഈസ അലൈഹി ഇസ്ലാമിനെ അവിശ്വസിച്ചു യഹൂദികൾ. ഇനി ഈ രണ്ടു കൂട്ടർ എന്ത് ചെയ്തു? മൂസ അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ചവരും ഈസാ അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ചവരും അന്ത്യപ്രവാചകം വന്നപ്പോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ രണ്ടു കൂട്ടരും കഫറു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രണ്ടു കൂട്ടരും തള്ളിപ്പറഞ്ഞു എന്നതാണ് ഇവിടുത്തെ വിഷയം. കഫറു ബഅദ ഈമാനിഹിം, അല്ലാത്തൊരു പ്രയോഗമാണത്. ഇനി മറ്റൊരു വ്യാഖ്യാനം ഉള്ളത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച ചിലര് എന്ത് ചെയ്തിട്ടുണ്ട്? ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൂർവ്വ മതത്തിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ പറയുന്നുണ്ട് ഈ സൂറയിൽ തന്നെ, രാവിലെ വിശ്വസിച്ചു വൈകുന്നേരം രാജിവെച്ചു എന്ന് പറയുന്നുണ്ട്. അവരും ഇതിൽ ഉൾപ്പെടും എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും വേദക്കാരാണ് ഇവിടെ മുഖ്യ ലക്ഷ്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പടച്ചോൻ എങ്ങനെ ഹിദായത്ത് നൽകാനാണ് എന്നാണ് അള്ളാഹു താല ചോദിക്കുന്നത്. അതാണ് വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞത്, വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അക്രമികളായ ആളുകൾക്ക് സമൂഹത്തിന് അള്ളാഹു വഴി കാണിക്കില്ല. ഇവിടെ ഒരുപക്ഷെ നമുക്കൊരു ചോദ്യം ഉണ്ടാവും, ഈ വാലിമുകൾക്കല്ലേ ശരിക്കും ഹിദായത്ത് ആവശ്യം? മറ്റുള്ളവർക്ക് നല്ല മനുഷ്യന്മാരല്ലേ, ഹിദായത്ത് ആവശ്യമുള്ളത് വാലിമായ ആൾക്കല്ലേ, എന്നിട്ട് അയാൾക്ക് കൊടുക്കൂല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നൊരു പക്ഷെ തോന്നാം. അള്ളാഹു സുബ്ഹാനഹു വതആല പക്ഷപാതിത്വം കാണിച്ചിട്ടുണ്ടോ എന്ന് തോന്നിപ്പോകും അല്ലെ. യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യർക്കും സന്മാർഗത്തിലേക്കുള്ള പ്രാഥമികമായ വാതിൽ അള്ളാഹു തുറന്നു വെച്ചിട്ടുണ്ട് എല്ലാവർക്കും. അതിൽ ഒന്നാമത്തെ എന്താണെന്നറിയോ, വ നഫ്സിം വ മാ സവ്വാഹ, നമ്മുടെ നഫ്സുണ്ടല്ലോ ആത്മാവ് അല്ലെങ്കിൽ മനസ്സാക്ഷി, ആ മനസ്സാക്ഷിയെ അള്ളാഹു ശുദ്ധീകരിച്ചിരിക്കുന്നു എല്ലാവരുടെയും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഫ അൽഹമഹ ഫുജൂറഹ വ തഖ്വാഹ, ധർമ്മവും അധർമ്മവും നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള ഒരു കഴിവ് എല്ലാവരുടെ അകത്തില്ലേ. അതൊരു സോഫ്റ്റ്വെയർ ആണ്, അത് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എല്ലാവരിലും ഉണ്ട്, വിശ്വാസികളിൽ മാത്രമല്ല സകല മനുഷ്യരുടെയും സവിശേഷതയാണത്. അത് ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ ഏതാണ് നന്മ ഏതാണ് തിന്മ എന്ന് തിരിച്ചറിയാൻ പറ്റും. അതിനപ്പുറത്ത് പഞ്ചേന്ദ്രിയങ്ങളുണ്ട്, അവ ഉപയോഗിച്ച് അനുഭവിച്ചറിയാം കാര്യങ്ങളിൽ ഏതാണ് നന്മ. കണ്ടറിയാം, കേട്ടറിയാം, തൊട്ടറിയാം, മണത്തറിയാം, രുചിച്ചറിയാം അല്ലെ, ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതിനുമപ്പുറത്ത് ബുദ്ധിശക്തിയും വിവേചന ബോധവും ഉണ്ട്, ഇതെല്ലാ മനുഷ്യർക്കുള്ളതാണ്. ഇത് ഉപയോഗപ്പെടുത്തിയാൽ എല്ലാവർക്കും ഹിദായത്തിൽ എത്താൻ പറ്റും. പക്ഷേ വാലിമായിട്ട് മാറിയാൽ, ധിക്കാര മനസ്സ് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് തിരിച്ചു പോകാൻ സാധ്യമല്ലല്ലോ, ഇതാ സംഭവിക്കുക. അപ്പൊ നമുക്കെങ്ങനെയാണ് ഹിദായത്തിന്റെ വഴിയിൽ എത്താൻ പറ്റിയത്? നമ്മുടെ മുൻഗാമികളിൽപ്പെട്ട പൂർവികന്മാരായ മാതാപിതാക്കളിൽ ആരോ ഈ ഒരു ത്യാഗം ചെയ്തിട്ടുണ്ട്, പാരമ്പര്യങ്ങളെ പരിശോധിച്ച് ശരിതെറ്റുകൾ വേർതിരിച്ച് ഏറ്റവും ശരിയായത് തെരഞ്ഞെടുക്കുക എന്നൊരു ദൗത്യം, ആ വലിയൊരു ത്യാഗത്തിന് അവർ സന്നദ്ധമായി. അന്നൊരുപക്ഷെ അവർ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ടാവും, സമൂഹം അവരെ മാറ്റി നിർത്തിയിട്ടുണ്ടാവും, കുറ്റപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ അവർ ഉറച്ചു നിന്ന് മുന്നോട്ട് പോയതിനാലാണ് നമുക്ക് ഈ സത്യത്തിന്റെ ഭാഗമാവാൻ കഴിഞ്ഞത് എന്ന് മനസ്സിലാക്കണം. ഇവർ യഥാർത്ഥത്തില് സ്വയം തന്നെ വഴിമുടക്കികളാവുകയാണ്. സത്യത്തിന്റെ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവര് ട്വിസ്റ്റ് ചെയ്ത് വഴി മാറിയിട്ട് വലാലത്തിന്റെ വഴിയിൽ പ്രവേശിച്ചതാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ടാണ് അവർക്ക് ഈ അവസ്ഥ സംഭവിച്ചു പോയത്. യഥാർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യപ്രവാചകനാണ് എന്ന കാര്യം അവരുടെ വേദങ്ങളിൽ തന്നെ ഇല്ലേ? ഖുർആൻ സാക്ഷ്യപ്പെടുന്നുണ്ട്, സൂറത്തുൽ ആറാഫില് 157 പരിശോധിച്ചു നോക്കാം. അല്ലദീന യത്തബിഉന റസൂല നബിയൽ ഉമ്മി അല്ലദീ യജിദൂനഹു മക്തൂബം ഫി തൗറാത്തി വൽ ഇൻജീൽ, തൗറാത്തിലും ഇഞ്ചിലും രേഖപ്പെട്ടിട്ടുള്ള പ്രവാചകനെ കുറിച്ച് പറയുന്നുണ്ട്. ആ നിലക്കുള്ള പരാമർശങ്ങൾ വേദങ്ങളിൽ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. മാത്രമല്ല, അന്ന് മദീനയിൽ ഉണ്ടായിരുന്ന യഹൂദ പണ്ഡിതരിൽ പ്രമുഖനായ അബ്ദുല്ലാഹിബിന് സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നുണ്ട്, മുഹമ്മദിനെ കണ്ടപ്പോ തന്നെ ഞാൻ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു, എന്റെ പുത്രനെ ഞാൻ അറിയുന്നത് പോലെ അല്ല, അതിനേക്കാളും ഞാൻ അറിയുന്നത് മുഹമ്മദിനെയാണ് എന്ന് പറഞ്ഞു. അതുപോലെ പൂർവ്വവേദക്കാർ പലരും ഇസ്ലാമിലേക്ക് വന്നത് അവരുടെ പുരോഹിതന്മാർ, അവരുടെ പണ്ഡിതന്മാർ വരാനിരിക്കുന്ന പ്രവാചകന്റെ ലക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ്. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു, നേരത്തെ അദ്ദേഹം അഗ്നിയാരാധകനും പിന്നെ ക്രൈസ്തവനുമായിരുന്നു, പിന്നീട് അദ്ദേഹം ഇസ്ലാമിലേക്ക് എത്തിച്ചേരുന്നു. അദ്ദേഹത്തിന്റെ ഗുരു പറഞ്ഞു കൊടുത്തിരുന്നു, ഈ പ്രവാചകൻ സക്കാത്ത് സ്വീകരിക്കില്ല, ഹദിയ സമ്മാനങ്ങൾ സ്വീകരിക്കും. അദ്ദേഹത്തിന്റെ പുറത്ത് പ്രവാചകത്വത്തിന്റെ ഒരു മുദ്രയുണ്ട്, ചെറിയൊരു മാംസപിണ്ഡം ഉണ്ട്, ഒരു പ്രത്യേക അടയാളം. ഈ മൂന്നും ഉറപ്പുവരുത്തിയിട്ടാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിനാൽ ലക്ഷണങ്ങൾ ഒരുപാട് അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നു, എന്നിട്ടും അവരത് അംഗീകരിച്ചില്ല എന്നുള്ളതാണ്. കൈഫ യഹ്ദില്ലാഹു ഖൗമൻ, പഠിച്ചവൻ ചോദിക്കുകയാണ് ഇവിടെ, ഒരു ജനതയ്ക്ക് അള്ളാഹു എങ്ങനെ വഴി കാണിച്ചു കൊടുക്കാനാണ്? കഫറു ബഅദ ഈമാനിഹിം, സത്യവിശ്വാസം ഉൾക്കൊണ്ടതിന് ശേഷം അവർ സത്യത്തെ തള്ളി പറഞ്ഞു. വശഹിദു അന്ന റസൂൽ ഹഖ്, ഈ പ്രവാചകൻ സത്യപ്രവാചകനാണെന്ന് അവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. വജാഅഹുമുൽ ബയ്യിനാത്ത്, സുവ്യക്തമായ ദൃഷ്ടാന്തങ്ങളും അവർക്ക് വന്നെത്തിയിട്ടുണ്ട്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമ ളാലിമീൻ, ഇത്തരക്കാരെ അള്ളാഹു തആല ഇത്തരം അക്രമികളെ ഹിദായത്തിലാക്കുകയില്ല. തുടർന്ന് അവരുടെ പരലോക പ്രതിഫലത്തെ കുറിച്ചാണ് പറയുന്നത്, അവർക്ക് എന്താണ് അവിടെ സംഭവിക്കുക. ഉലായിക ജസാഉഹും, ഉലായിക അക്കൂട്ടർ, ജസാഉഹും, അവർക്കുള്ള പ്രതിഫലം എന്താണ്? അന്ന നിശ്ചയം, അലൈഹിം, അവർക്കുമേൽ ഉണ്ട് എന്നതാണ്. ലഅനത്തല്ലാഹ്, അള്ളാഹുവിന്റെ ശാപം ഉണ്ട് എന്നതാണ് അവർക്കുള്ള പ്രതിഫലം. വൽ മലായിക, മലക്കുകളുടെയും ശാപം ഉണ്ടാകും. വൻ നാസി അജ്മഈൻ, സകല മനുഷ്യരുടെയും, അജ്മഈൻ സകലരുടെയും, മുഴുവൻ മനുഷ്യരുടെയും ശാപവും അവർക്കുണ്ടാകും എന്നാണ് അള്ളാഹു തആല തുടർന്ന് ഉണർത്തുന്നത്. മഹത്തായൊരു സൗഭാഗ്യം കയ്യിൽ കിട്ടിയിട്ട് അതിനെ തട്ടിത്തെറിപ്പിച്ചു കളഞ്ഞ ദൗർഭാഗ്യവാന്മാരാണ് ഇവർ. അപ്പൊ അതിനാൽ അവർക്ക് ഈ ശാപകോപങ്ങൾ ഉണ്ടാകും എന്ന് അള്ളാഹു ഉണർത്തുന്നു. ഇത് ഇഹത്തിലാണോ പരത്തിലാണോ? അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ 87-ാമത്തെ ആയത്തിലൂടെ പറയുന്ന ലഅനത്ത് പരലോകവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഇഹലോകത്ത് ഒരുപക്ഷെ അവർക്ക് പദവിയും പ്രതാപവും ഒക്കെ ലഭിച്ചേക്കും. അതിനു വേണ്ടിയാണല്ലോ അവർ ഈ മഹത്തായ സൗഭാഗ്യത്തെ തട്ടിത്തെറിപ്പിച്ചത്. ഇഹലോകത്ത് അവർ ആദരിക്കപ്പെട്ടേക്കും, പക്ഷേ പരലോകത്തെത്തുമ്പോഴാണ് ഇത് സംഭവിക്കുക. എന്താ ശരിക്കും ലഅനത്ത് എന്ന് പറഞ്ഞാൽ ശാപം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിന്റെ സ്നേഹത്തിൽ നിന്നും കാരുണ്യത്തിൽ നിന്നും അകറ്റപ്പെടുക എന്നതാണ്. അല്ലാതെ നീ കല്ലായി പോകട്ടെ, ഇങ്ങനെയൊക്കെയുള്ള ശാപവാക്കുകൾ ഉപയോഗിക്കുക എന്നതല്ല ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും സ്നേഹത്തിൽ നിന്നും ഒരാൾ അകറ്റപ്പെടുക എന്നതാണ്. മലക്കുകളുടെ ശാപം എന്തായിരിക്കും? മലക്കുകൾ സജ്ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. സൂറത്തു ഹാഫിർ 7 മുതൽ 9 വരെയുള്ള ആയത്തുകളിൽ ഉണ്ടല്ലോ. അള്ളാഹുവിന്റെ അർശിനെ വഹിക്കുന്ന മലക്കുകൾ വിശ്വാസികൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയുണ്ട്. നമ്മളിപ്പോ തനസ്സലുൽ മലായിക്കത്ത് വർറൂഹ് അല്ലേ, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ച് ജിബ്രീൽ അലൈഹിസ്ലാമിന്റെ നേതൃത്വത്തിൽ മലക്കുകൾ സകല അനുഗ്രഹങ്ങളുമായി ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്നത് പ്രതീക്ഷിക്കുന്ന സന്ദർഭമാണിത്. ആ നിലയിൽ നന്മ ചെയ്യുന്നവരെ സഹായിച്ചുകൊണ്ട് മലക്കുകൾ കൂടെ ഉണ്ടാവും, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്. അതേ സമയത്ത് തിന്മ ചെയ്യുമ്പോഴോ തീർച്ചയായും ഈ മലക്കുകൾ ദുർജനങ്ങൾക്കെതിരിൽ പ്രാർത്ഥിക്കും എന്നാണ് വൽ മലായിക്ക കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൻ നാസി അജ്മഈൻ എന്നുകൂടി ചേർത്ത് പറയുമ്പോൾ സകല മനുഷ്യരുടെയും ശാപം ഇവർക്കുമേൽ ഉണ്ടാകും. ധിക്കാരികളെ ഇഹലോകത്ത് വെച്ച് തന്നെ സജ്ജനങ്ങൾ വെറുക്കൂലേ? ദുഷിച്ച ഭരണാധികാരികളൊക്കെ വരുമ്പോ സമൂഹം അപ്പൊ തന്നെ അവരെ വെറുത്തു പോകുന്നുണ്ട്. മാത്രമല്ല ദുർജനങ്ങളെ ശപിച്ച് പ്രാർത്ഥിച്ചു പോകാനിടയുണ്ട്. അതേസമയത്ത് അവരുടെ കൂട്ടുകാരൊരുപക്ഷെ അവരെ ഈ ലോകത്ത് വെച്ച് വല്ലാതെ പുകഴ്ത്തി പറയാനൊക്കെ സാധ്യതയുണ്ട്, ആദരിക്കാൻ സാധ്യതയുണ്ട് അല്ലെ, ദുർജനങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ. പക്ഷെ സജ്ജനങ്ങൾ ഒരിക്കലും ഇത്തരക്കാരെ പുകഴ്ത്തി പറയില്ല ഈ ലോകത്ത് വെച്ച് തന്നെ എന്ന് നമുക്ക് കാണാം. എന്നാൽ പരലോകത്തെത്തുമ്പോൾ എന്താ അവസ്ഥ? ആ ദുർജനങ്ങൾ ഉണ്ടല്ലോ തെറ്റിന് വേണ്ടിയിട്ട് ഈ ലോകത്ത് വെച്ച് ഒരുമിച്ച് കഴിഞ്ഞ ആളുകൾ, തിന്മ ആസ്വദിക്കാൻ വേണ്ടി തെറ്റ് ചെയ്യാൻ, അക്രമം പ്രവർത്തിക്കാൻ ഒന്നിച്ച ആളുകൾ, ഒരു മുന്നണിയായിട്ട് പ്രവർത്തിച്ച ആളുകൾ തന്നെ പരലോകത്തെത്തുമ്പോൾ എന്താ സംഭവിക്കാന്നറിയോ? പരസ്പരം ശപിക്കും. അതാണ് വന്നാസി അജ്മഈൻ എന്ന് പറഞ്ഞത്. വിശ്വാസികൾ മാത്രമല്ല, നല്ല മനുഷ്യർ മാത്രമല്ല, സകല മനുഷ്യരും ഇത്തരത്തിലുള്ള ആളുകളെ ശപിക്കുന്ന ഒരു നാൾ പരലോകത്ത് സംഭവിക്കും. നേതാക്കളും അനുയായികളും പരസ്പരം തള്ളിപ്പറയുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. വ്യാജദൈവങ്ങളും ഭക്തജനങ്ങളും പരസ്പരം തള്ളിപ്പറയും എന്ന് ഖുർആൻ പറയുന്നു. മുൻഗാമികളും പിൻഗാമികളും പരസ്പരം തള്ളിപ്പറയും. ഈ മുൻഗാമികളാണ് ഞങ്ങളെ ഈ കോലത്തിലാക്കിയത്, ഈ നേതാക്കന്മാരാണ് ഞങ്ങളെ വഴിതെറ്റിച്ചത് എന്നൊക്കെ പറയും. പക്ഷെ അള്ളാഹു എന്താ പറയാ? ആ രണ്ട് കൂട്ടർക്കും എല്ലാവർക്കും ഇരട്ടി ശിക്ഷയുണ്ട് എന്നായിരിക്കും പടച്ചതമ്പുരാന്റെ മറുപടി. അതിനാൽ അള്ളാഹുവിനാലും മലക്കുകളാലും സകല മനുഷ്യരാലും ഇത്തരക്കാർ പരലോകത്ത് ശപിക്കപ്പെടും എന്നാണ് പടച്ചതമ്പുരാൻ ഉണർത്തിയത്. എന്നിട്ട് ഒരു കാര്യം കൂടി പറയുന്നു, ഖാലിദീന ഫീഹ, അവർ അവിടെ ശാശ്വതരാണ്. ഫീഹ എന്നത് ഒന്ന് എന്താണ്, നരകത്തിൽ എന്നാണ്, മറ്റൊന്ന് ശാപത്തിൽ എന്നാണ്. ഈ ശാപം അവർക്കുമേൽ നിത്യമായി നിലകൊള്ളും. മറ്റൊന്ന് നരകശിക്ഷയാണ്, ആ ശിക്ഷയിൽ അവർ ശാശ്വതരായിരിക്കും. ലാ യുഹഫഫു, ഖഫഫ ലഘൂകരിച്ചു, ഇളവ് നൽകി. ലാ യുഹഫഫു, ഇളവ് നൽകപ്പെടുകയില്ല. അൻഹും, അവർക്ക് അൽ അദാബ്, ശിക്ഷയിൽ ഇളവ് നൽകപ്പെടില്ല. വലാഹും യുൻവറൂൻ, മാത്രമല്ല വലാഹും അവർ അല്ല, യുൻവറൂൻ അവസരം നൽകപ്പെടുന്നവരുമല്ല. നളറ നോക്കി എന്നാണ്, അവസരം കാത്ത് നോക്കി നിൽക്കുക. യുൻവറൂൻ, അവസരം നൽകപ്പെടുക എന്നാണ് ആശയം. ഒരു അവസരവും അവർക്ക് കിട്ടില്ല. അവരിങ്ങനെ വിലപിച്ചുകൊണ്ടിരിക്കും, പടച്ചവനെ ഞങ്ങളെ കാക്കണേ രക്ഷപ്പെടുത്തണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അള്ളാഹുവിങ്കിൽ ഒന്നും വില പോവുകയില്ല, ഒന്നും അള്ളാഹു പരിഗണിക്കില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഖാലിദീന ഫിഹ, അവരവിടെ ശാശ്വതരാണ്. ആ ശാപത്തിലും നരകത്തിലും ശാശ്വതരാണ്. ലാ യുഹഫഫു അൻഹും, അവർക്ക് ലഘൂകരിക്കപ്പെടുകയില്ല. അൽ അദാബ്, ശിക്ഷ. വലാഹും യുൻദറൂൻ, അവർക്ക് അവസരം നൽകപ്പെടുകയുമില്ല. ഒരു തിരിച്ചുവരവിന് ഞങ്ങൾ ഒന്നുകൂടി ഭൂമിയിലേക്ക് പറഞ്ഞേക്ക് പഠിച്ചോനെ, ഞങ്ങൾ നന്നായിക്കോളാം എന്നൊക്കെ അവർ വിലപിക്കും. പക്ഷേ അവസരം നൽകപ്പെടുന്ന അവസ്ഥ ഉണ്ടാവില്ല. എന്നാൽ ഒരു വിഭാഗം ആളുകൾ 89, ഇല്ലല്ലദീന താബു, തൗബ ചെയ്തവർ ഒഴികെ, അള്ളാഹുവിലേക്ക് മടങ്ങിയ ആളുകൾ. മിം ബഅദി ദാലിക്, മിം ബഅദ് ശേഷവും, ദാലിക അതിന്, ഈ അതിക്രമങ്ങളൊക്കെ സംഭവിച്ചു പോയതിന് ശേഷവും അള്ളാഹുവിലേക്ക് തിരിച്ചു വരുന്നവരുണ്ടാവും. എന്താ അവരുടെ അവസ്ഥ? വ അസ്ലഹു, മാത്രമല്ല അവർ നിലപാട് നന്നാക്കി, സ്വയം സംസ്കരിക്കാൻ സന്നദ്ധരാവുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഫ ഇന്നല്ലാഹ, നിശ്ചയം അപ്പോൾ അള്ളാഹു തആല ഗഫൂറു റഹീം, ഏറെ പൊറുക്കുന്ന കരുണാനിധിയാണ് അള്ളാഹു. പടച്ചതമ്പുരാന്റെ മഹത്തായ അനുഗ്രഹമാണ് അവിടെ നമുക്ക് ലഭിക്കുന്നത്. ഇങ്ങനെയൊക്കെ ശിക്ഷിക്കും എന്ന പടച്ചതമ്പുരാൻ തന്നെ, ആ മനുഷ്യർ അവനിലേക്ക്, അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായിട്ട് തിരിച്ചു വന്നാൽ അള്ളാഹു സ്വീകരിക്കും. അള്ളാഹു എല്ലാം പൊറുക്കുന്ന കരുണാനിധിയാവും. എങ്ങനെയെങ്കിലും തന്റെ അടിമകളെ ശിക്ഷിക്കണം എന്ന് കാത്തു നിൽക്കുന്നവനല്ല അള്ളാഹു. അവർ തെറ്റ് തിരുത്തിയിട്ട് തിരിച്ചു വരണം എന്ന് തന്നെയാണ് പടച്ചതമ്പുരാൻ ആഗ്രഹിക്കുന്നത് എന്നാണ്. അതാണ് ഇല്ലല്ലദീന താബു മിം ബഅദി ദാലിക്, എന്ത് അതിക്രമം സംഭവിച്ചാലും അതിൽ നിന്ന് തൗബ ചെയ്ത് തിരിച്ചു വരുമ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ സ്വീകരിക്കും എന്ന് പറഞ്ഞത്. വ അസ്ലഹു, അവര് സ്വയം സംസ്കരിച്ചവരാണ്, സ്വയം നിലപാട് തിരുത്തി നന്നാക്കിയവരാണ് എങ്കിൽ ഫ ഇന്നല്ലാഹു ഗഫൂറു റഹീം. ഖുർആനിൽ ഇങ്ങനെ പ്രതീക്ഷ നൽകുന്ന ഒരുപാട് സൂക്തങ്ങൾ കാണാം. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. ഏ, സ്വന്തത്തോട് അതിക്രമം ചെയ്തു പോയ, അതിര് കവിഞ്ഞ പ്രവർത്തിച്ചു പോയ എന്റെ ദാസന്മാരെ, പടച്ചോനെ വിളിയുണ്ടാവും, തെറ്റ് ചെയ്തു പോയ എന്റെ ദാസന്മാരെ, ഉമ്മ മക്കളെ വിളിക്കും പോലെയാണ്. എന്ത് തെറ്റ് ചെയ്താലും മോനെ മോളെ എന്നല്ലേ പിന്നെയും വിളിക്കാം. ഇതേ ശൈലിയിൽ അള്ളാഹു വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെട്ടു പോകരുത്. നമ്മളിപ്പോ റമദാനില് അതിനുവേണ്ടിയാണല്ലോ തേടിക്കൊണ്ടിരിക്കുന്നത്. പടച്ചോനെ എന്റെ തെറ്റുകുറ്റങ്ങൾ പുറത്തു തരണേ എന്ന് പ്രാർത്ഥിക്കാൻ. അള്ളാഹു സുബ്ഹാനഹു വതആല രാത്രിയിൽ അവൻ കരങ്ങൾ നീട്ടി നിൽക്കുന്നു പകലിൽ തെറ്റ് ചെയ്യുന്ന ആളുകളുടെ തൗബ സ്വീകരിക്കാൻ. പകലിൽ അവൻ കരങ്ങൾ നീട്ടിയിടുന്നു രാത്രിയിൽ തെറ്റ് സംഭവിച്ചവരുടെ തൗബ സ്വീകരിക്കാൻ. സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുവോളം, അന്ത്യനാൾ വരെയും അല്ലാഹു തആല ഈ നിലക്ക് തന്റെ ദാസന്മാരെ തന്നിലേക്ക് സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ അത് തൗബയായിരിക്കണം, ആത്മാർത്ഥമായിരിക്കണം. തൗബ സ്വീകരിക്കാനുള്ള നിബന്ധനകൾ ഉണ്ടല്ലോ, തെറ്റിൽ അങ്ങേയറ്റം ഖേദമുണ്ടാവണം, തെറ്റിൽ നിന്ന് പൂർണ്ണമായി പിന്തിരിയണം, തെറ്റിലേക്ക് തിരിച്ചു പോകില്ല എന്ന ഉറച്ച നിലപാടുണ്ടാവണം. ആ തെറ്റ് പടപ്പുകളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ആ ബാധ്യത അവരെ മുൻനിർത്തിയിട്ട് തന്നെ തീർക്കണം, പൊരുത്തപ്പെടിക്കണം എന്നാ പറയുന്നത്. അപ്പൊ അതോടൊപ്പം വ അസ്ലഹു, നിലപാട് നന്നാക്കണം എന്ന് പറഞ്ഞാൽ കൂടുതൽ ഭക്തിയും സൂക്ഷ്മത ഉണ്ടാവണം, തന്റെ തിന്മ കാരണം ഉണ്ടായ കുഴപ്പങ്ങളൊക്കെ പരിഹരിക്കണം. സമൂഹത്തെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ, തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തണം, അവകാശങ്ങൾ തിരിച്ചു കൊടുക്കണം, ആരുടെങ്കിലും അഭിമാനം ക്ഷതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടിക്കണം. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് നന്മയിലേക്കുള്ള തിരിച്ചുവരവ് അയാളിൽ ഉണ്ടാകണം എന്നുകൂടി അള്ളാഹു തആല ഉണർത്തുന്നുണ്ട് ഇവിടെ. അതിനുശേഷം പടച്ച തമ്പുരാൻ പറയുന്ന മറ്റൊരു വിഷയം എന്താണ്, ഇതിന്റെ തുടർച്ചയായിട്ട് തന്നെ ഇങ്ങനെ നിഷേധിയായ ആളുകൾ തിരിച്ചു വന്നാൽ അള്ളാഹു സ്വീകരിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് 90-ാമത്തെ ആയത്തിൽ പറയുന്നത് ഇന്നല്ലദീന കഫറു, നിശ്ചയം സത്യനിഷേധികൾ, സത്യത്തെ നിഷേധിച്ചവർ, ബഅദ ഈമാനിഹി, മുകളിൽ പറഞ്ഞ പോലെ തന്നെ വിശ്വാസം സ്വീകരിച്ചതിന് ശേഷം കുഫറിലേക്ക് പോയവർ. പക്ഷെ ഇവരുടെ പ്രത്യേകത എന്താണ്, ഫുമ്മ ഇസ്ദാദു കുഫ്രൻ, ഇസ്ദാദ, അവർ പിന്നെയും വർദ്ധിപ്പിച്ചു, അധികരിപ്പിച്ചു, മുന്നേറുകയാണ് കുഫ്രൻ, കുഫ്രിൽ പിന്നെയും മുന്നോട്ട് പോയി അവര്. അങ്ങനെയാണെങ്കിലോ ലൻ തുഖബല, സ്വീകരിക്കപ്പെടില്ല, തൗബത്തുഹും അവരുടെ തൗബ, വ ഉലായിക്ക അവരത്രേ ഹുമുല്ലാലൂൻ, വഴിതെറ്റിയ കൂട്ടരാണ് അവര്. നേരത്തെ പറഞ്ഞത് തെറ്റ് സംഭവിച്ചു, കുഫറിലേക്ക് പോയി, എന്നിട്ട് തിരിച്ചു വന്നവരെ അള്ളാഹു സ്വീകരിക്കുന്നതാണ്. ഇവിടെ പറയുന്നത് സുമസ്ദാദു കുഫ്രൻ, ആ കുഫറിൽ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു, ആവേശപൂർവം ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് പോയാൽ അവരെത്ര തൗബ ചെയ്താലും സ്വീകരിക്കില്ല. അതെന്താ അങ്ങനെ, അവരുടെ തൗബ സ്വീകരിക്കണ്ടേ അള്ളാഹു? ഇവിടെ പറയുന്നത് അവരുടെ തൗബ സ്വീകരിക്കില്ല എന്ന് പറയാൻ കാരണം സ്വീകാര്യമായ രൂപത്തിൽ തൗബ ചെയ്യാൻ അവർക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. അവരുടെ താല്പര്യങ്ങൾ അപ്പോഴും ഉള്ളിലുണ്ട്, ന്യായീകരണങ്ങളുണ്ട്, ഇനി പഠിച്ചവൻ പുറത്തു തരികയാണെങ്കിൽ ഏതായാലും മരിക്കാനായി, അപ്പൊ അവിടെ എത്തുമ്പോൾ അവിടെയും ഒരു സീറ്റ് കിട്ടണമല്ലോ, അതിനു വേണ്ടിയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് തൗബയാണെങ്കിൽ അള്ളാഹു സ്വീകരിക്കില്ല. അവരുടെ പ്രത്യേകത പറഞ്ഞല്ലോ, വ ഉലായികഹുമുൽ മാലൂൻ, അവര് വഴിതെറ്റിപ്പോയവരാണ് എന്നുകൂടി അള്ളാഹു ഉണർത്തുന്നുണ്ട്. തുടർന്ന് അതിനേക്കാൾ ശക്തമായ പരാമർശമാണ് 91-ാമത്തെ ആയത്ത്, ഇന്നല്ലദീന കഫറു, നിശ്ചയം സത്യത്തെ നിഷേധിച്ചവർ, വ മാത്തു വഹും കുഫാർ, വ മാത്തു അവർ മരിച്ചുപോയി, വഹും കുഫാർ, നിഷേധികളായിരിക്കെ ആയിക്കൊണ്ട് തന്നെ അവർ മരിച്ചു പോവാണ്. അങ്ങനെയാണെങ്കിലോ ഫലൻ യുഖ്ബല, ഒരിക്കലും സ്വീകരിക്കപ്പെടില്ല, മിൻ അഹദിഹിം, അവരിൽ ഒരാളിൽ നിന്ന് പോലും സ്വീകരിക്കപ്പെടില്ല, മിൽ ഉൽ അർലി ദഹബൻ, മിൽ നിറയെ, അൽ അർള് ഭൂമി നിറയെ, ദഹബൻ സ്വർണം, വലൗ ആണെങ്കിലും, ഇഫ്തദ ബിഹി, അയാൾ ഫിദിയ നൽകിയാലും, ഫിദിയ പ്രായശ്ചിത്തമാണല്ലോ നോമ്പുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് പ്രായശ്ചിത്തം, ഒന്നിന് പകരമായിട്ട് നൽകുന്നത്, ഇഫ്തദ പകരം നൽകി എന്നാണ്. വല വിഫ്തദ ബി, അതിന് പകരമായിട്ട് അയാൾ ഭൂമിയോളം സ്വർണം തന്നെ ജാമ്യ വ്യവസ്ഥയിൽ നൽകിയാലും അള്ളാഹു സ്വീകരിക്കില്ല. എന്താ ഭൂമിയോളം പൊന്ന് എന്ന് പറയാൻ കാരണം? മനുഷ്യന്റെ ഭൗതിക വിഭവങ്ങളുടെ, ആഗ്രഹങ്ങളുടെ ഏറ്റവും വലിയ കൂമ്പാരം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വർണം എന്ന നിലയ്ക്ക് മാത്രമല്ല, ഭൗതികമായ സകലതും, സ്ഥാനമാനങ്ങളും പദവികളും അധികാരവും ശക്തിയും പ്രശസ്തിയും എല്ലാം അയാൾ പടച്ചവന് മുമ്പിൽ സമർപ്പിച്ചാലും ഒന്നും അള്ളാഹു തആല സ്വീകരിക്കില്ല എന്ന് വളരെ ശക്തമായിട്ട് പടച്ചവൻ ഇവിടെ പറയാണ്. ഉലായിക്കലഹും, അവർക്കുണ്ട് അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷ പരലോകത്തുണ്ട്. വമാലഹും, അവർക്ക് അവിടെ ഉണ്ടാവില്ല, മിൻ നാസിരീൻ, സഹായികളിൽപ്പെട്ട ആരും. ഇവിടെ അവർക്ക് സമ്പത്തും അധികാരവും സ്വാധീനവും സ്ഥാനമാനങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടു പോകാൻ പറ്റും, കേസുകളിൽ നിന്നൊക്കെ ഊരിപ്പോകാം, പക്ഷെ അവിടെ അങ്ങനെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. അൽബക്രയിൽ നമ്മൾ പഠിച്ചല്ലേ, വലായുഹദു മിൻഹാ അദ്ലുൻ വലാഹും യുൻസറൂൻ, വലായുഹദു മിൻഹാ അദ്ലുൻ, പ്രായശ്ചിത്തമായിട്ട് പകരമായിട്ട് ഒന്നും അവിടെ സ്വീകരിക്കില്ല എന്ന് പഠിച്ചിരുന്നു. അപ്പൊ ഇവിടെ മൂന്ന് വിഭാഗം ആളുകളെ കുറിച്ച് അള്ളാഹു തആല ഉണർത്തിയിട്ടുണ്ട്. ഒന്ന്, വിശ്വാസത്തിൽ നിന്ന് കുഫറിലേക്ക് പോയി എന്നിട്ട് തൗബ ചെയ്ത ആളുകൾ, അവർക്ക് തൗബയുണ്ട്. രണ്ടാമത് പറഞ്ഞത് വിശ്വാസത്തിൽ നിന്ന് കുഫറിലേക്ക് പോയി പിന്നെ കുഫറിൽ മുന്നേറിയ ആളുകളാണ്, അവരുടെ തൗബ സ്വീകരിക്കുന്നില്ല, അവർക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്യാൻ സാധ്യമല്ല. മൂന്നാമത് പറഞ്ഞത് വിശ്വാസത്തിൽ നിന്ന് കുഫറിലേക്ക് പോയി എന്നിട്ട് അതേ അവസ്ഥയിൽ മരണപ്പെട്ടു പോകുന്ന ആളുകൾ, സകലതും ആ മാർഗത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ചെലവഴിച്ചാലും അള്ളാഹു സ്വീകരിക്കില്ല. വളരെ ഗുരുതരമായ വിഷയമാണ്. വേദസമൂഹത്തെ മുൻനിർത്തിയാണ് ഇത് പറയുന്നത് എങ്കിലും നമ്മളും പരിശോധിക്കണം, നമ്മുടെ ഈമാൻ ശക്തിപ്പെടുകയാണോ, അതല്ലെങ്കിൽ വല്ലപ്പോഴും തളർന്നു പോകുന്നുണ്ടോ? റമദാൻ മാസത്തിൽ ഒന്ന് ആവേശം കൂടി അത് കഴിയുമ്പോൾ പിന്നെയും അതങ്ങ് താഴ്ന്നുപോയി, ഈ അവസ്ഥ സംഭവിക്കരുത്. പരമാവധി ഒരേ അവസ്ഥയിൽ അള്ളാഹുവിൻ്റെ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തീർച്ചയായും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നത് വളരെ പ്രധാനമാണ്. അൽഹംദുലില്ലാ, ഇന്ന് 81-ാമത്തെ എപ്പിസോഡോട് കൂടിയിട്ട് നമ്മൾ 3 ജുസ് പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അൽഹംദുലില്ലാ, പടച്ച തമ്പുരാൻ ഖുർആൻ പഠന മാർഗത്തിലെ നമ്മുടെ പരിശ്രമങ്ങളെ വിജയിപ്പിക്കുകയും സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. പടച്ചവനെ, അനുഗ്രഹീതമായ ഈ രാപ്പകലുകളിൽ ഖുർആനിനോടൊപ്പമുള്ള ഞങ്ങളുടെ സഹവാസം നീ ശക്തിപ്പെടുത്തി തരണേ റബ്ബെ. ഞങ്ങളുടെ അമലുകൾ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. പടച്ചവനെ, ഗുരുതരമായ പരീക്ഷണ ഘട്ടങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് നാഥ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾ കാത്തു രക്ഷിക്കണേ റബ്ബെ. മഹാന്മാരായ പണ്ഡിതന്മാരും നേതാക്കളും പലരും രോഗാവസ്ഥയിലാണ്. ജലാലുദ്ദീൻ അൻസർ ഉമരി സാഹിബ് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ തന്നെയും നേതാവായ ആ മഹാവ്യക്തിത്വം രോഗാവസ്ഥയിലാണ്. അദ്ദേഹത്തിന്റെ പത്നി ഇന്ന് അള്ളാഹുവിലേക്ക് യാത്രയായിരിക്കുന്നു. അതേപോലെ ചാലക്കൽ 2 മരണങ്ങൾ കഴിഞ്ഞ ദിവസം സംഭവിച്ചു. ആലുവ ചാലക്കലില് ഇബ്രാഹിം സാഹിബും ഇബ്രാഹിം കുട്ടി സാഹിബും ദീനീ പ്രവർത്തകരാണ് റബ്ബെ. അവർക്കെല്ലാം സ്വർഗം നൽകി അനുഗ്രഹിക്കണേ നാഥ. അതുപോലെ ബാംഗ്ലൂരിലെ വളരെ സജീവമായിട്ട് ദീനീ രംഗത്തും സാമൂഹിക രംഗത്തും ദീർഘകാലമായിട്ട് പ്രവർത്തിച്ചു വരുന്ന മൂസ സാഹിബ് ഇന്നലെ അള്ളാഹുവിലേക്ക് യാത്രയായി. ഇങ്ങനെ ഒരുപാട് സഹോദരങ്ങൾ പടച്ചവനെ, അവർക്കെല്ലാം സ്വർഗം നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. പല സദുദ്ദേശങ്ങളും മുൻനിർത്തിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവാഹം നിശ്ചയിച്ചിട്ടും വിവാഹം നടത്താൻ കഴിയാത്ത അവസ്ഥയിൽ 2 നാടുകളിൽ ഒറ്റപ്പെട്ടു പോയ, സഞ്ചരിച്ച് യാത്രാ സൗകര്യം നഷ്ടപ്പെട്ടു പോയ ആളുകൾ, പടച്ചവനെ അവർക്കെല്ലാം ധന്യമായ വിവാഹ ജീവിതത്തിന് അവസരം നൽകണേ റബ്ബെ. പടച്ചവനെ, ഞങ്ങളുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും സാധിപ്പിച്ചു തരണേ റബ്ബെ. മക്കളുടെ വിവാഹം, ജോലി, പഠനം, അതുപോലെ തന്നെ സ്വന്തമായൊരു വീട്, സാമ്പത്തിക ബാധ്യതകളിൽ നിന്നുള്ള മോചനം, ഇങ്ങനെ ഒരുപാട് സദുദ്ദേശങ്ങൾ റബ്ബെ. ഹലാലായ മാർഗങ്ങളിലൂടെ ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം പരിഹരിച്ചു തരണമേ റബ്ബെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعل هذا الشهر الشريف شاهدا لنا لا شاهدا علينا، واجعله حجة لنا لا حجة علينا. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آله وصحبه أجمعين. والحمد لله رب العالمين. السلام عليكم ورحمة الله.